2022 ഓഗസ്റ്റ് 11 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മുഖപ്രസംഗം. ബീഹാറിൽ അടവ് പിഴച്ച് ബിജെപി. ബിജെപിയുമായുള്ള ബാന്ധവം ഉപേക്ഷിച്ച് മഹാസഖ്യകക്ഷികളുടെ പിന്തുണയോടെ ബീഹാറിൽ പുതിയ സർക്കാരുണ്ടാക്കിയ ജെഡിയു നേതാവ് നിതീഷ് കുമാറിന്റെ ചടുല നീക്കങ്ങൾ തീരെ അപ്രതീക്ഷിതമാണെന്ന് പറയാനാവില്ല. കുറച്ചുനാളുകളായി അദ്ദേഹം ബിജെപി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പറ്റിയ അവസരത്തിനായി കാത്തിരുന്നെന്നു മാത്രം. 243 അംഗ നിയമസഭയിൽ 45 പേരുടെ പിന്തുണ മാത്രമുള്ള നിതീഷിന്റെ പാർട്ടിക്ക് 77 പേരുടെ പിന്തുണയുള്ള ബിജെപി മുഖ്യമന്ത്രി പദം തളികയിൽ വെച്ച് നൽകിയതിനു പിന്നിൽ ചില വിശാല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിലെ ചുഴിയും മലരിയുമൊക്കെ ഏറെ കണ്ടിട്ടുള്ള കുശാഗ്രബുദ്ധിയായ നിതീഷിന് വടി ഒരു മുഴം മുൻപേ എറിയാൻ കഴിഞ്ഞു. നേരത്തെ മധ്യപ്രദേശിലും കർണാടകയിലും ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലും പയറ്റിയ അടവുകൾ ബീഹാറിലും പയറ്റാൻ നോക്കിയ ബിജെപിക്ക് നിതീഷിന്റെ കരണമറിച്ചിൽ വലിയ രാഷ്ട്രീയ പ്രഹരം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായി സഖ്യങ്ങളോ ബന്ധങ്ങളോ ഇല്ലെന്ന് പറയാറുണ്ട്. രാഷ്ട്രീയ നേട്ടങ്ങൾ ഏതു വഴിക്കാണോ വന്നു ചേരുന്നത് ആ വഴിക്ക് നീങ്ങി പരമാവധി നേട്ടമുണ്ടാക്കുക എന്നതും മാത്രമാണ്. ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയപ്പോൾ അകറ്റി നിർത്തിയ പഴയ ചങ്ങാതികളെ വീണ്ടും ഒപ്പം നിർത്താനും മുഖ്യമന്ത്രി കസേര നിലനിർത്താനും അനായാസം നിതീഷിന് സാധിച്ചു. ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎ സഖ്യത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറുന്നത് ഒരു ദശാബ്ദത്തിനിടെ ഇത് രണ്ടാം തവണയാണ്. പല ദേശീയ പ്രശ്നങ്ങളിലും കുറച്ചുകാലമായി അദ്ദേഹം ബിജെപി നേതൃത്വവുമായി തെറ്റി നിൽക്കുകയായിരുന്നു. ദരിദ്ര സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. കേന്ദ്രം അതിന് ചെവികൊടുത്തില്ല. സുപ്രധാന ദേശീയ വിഷയങ്ങൾ തന്നോട് ആലോചിക്കാതിരുന്നതിലും നിതീഷിന് അമർഷമുണ്ടായിരുന്നു. അഗ്നിവീർ റിക്രൂട്ട്മെന്റ് വിഷയത്തിൽ കേന്ദ്രം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിലും അദ്ദേഹം രോഷാകുലനായിരുന്നു. നടന്നുവരുന്ന ദേശീയ സെൻസസിൽ ജാതിയും രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശം കേന്ദ്രം നിരാകരിച്ചതിലും നിതീഷിന് കഠിനമായ എതിർപ്പുണ്ടായിരുന്നു. ബീഹാറിൽ സെൻസസ് എടുക്കുമ്പോൾ ജാതി കൂടി രേഖപ്പെടുത്താൻ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഉത്തരവും ഇറക്കിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 40-ൽ 39 സീറ്റ് നേടിക്കൊടുത്ത ജെഡിയുവിനെ തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടതിനു പിന്നിൽ ബിജെപിയാണെന്ന ചിന്ത നിതീഷ് കുമാർ വെച്ചുപുലർത്തിയിരുന്നു. ജെഡിയുവിലെ പ്രമുഖനായ ആർസിപി സിംഗിനെ തന്നോടാലോചിക്കാതെ കേന്ദ്രമന്ത്രിയാക്കിയതിലും എതിർപ്പുണ്ടായിരുന്നു. സിംഗിനെ ചട്ടുകമാക്കി മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയതുപോലെ ജെഡിയുവിനെയും രണ്ടാക്കി ബിജെപി അധികാരം പിടിക്കുമോയെന്ന സംശയവും ബലപ്പെട്ടിരുന്നു. അപകടം മണത്ത നിതീഷ് ഒരു മുഴം നീട്ടിയെറിഞ്ഞതാണ് ഇപ്പോൾ കണ്ടത്. അധികാരത്തിനായി കാത്തുനിന്നിരുന്ന ആർജെഡിയെ ഒപ്പം കൂട്ടി പുതിയ മന്ത്രിസഭയുണ്ടാക്കാൻ നിതീഷിന് രണ്ടാമതൊരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് കക്ഷികളും മറ്റു ചില ചെറിയ കക്ഷികളും ഒപ്പം കൂടിയിട്ടുമുണ്ട്. നിതീഷിന്റെ രാഷ്ട്രീയ മോഹം ബീഹാർ മുഖ്യമന്ത്രിയിൽ ഒതുങ്ങുന്നതല്ല. 2024 തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പദം തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നതത്രേ. സഖ്യകക്ഷികളിൽ എത്രയെണ്ണം ഒപ്പമുണ്ടാകുമെന്നേ അറിയാനുള്ളൂ. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിതീഷുമായുള്ള സഖ്യം തകർന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. എൻഡിഎയിൽ ബിജെപിക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്ന് വലിയ കക്ഷികളൊന്നും ശേഷിക്കുന്നില്ലെന്നത് കുറവ് തന്നെയാണ്.